السلام عليكم ورحمة الله وبركاته. الحمد لله العلي القدير العليم الحكيم، وأشهد أن لا إله إلا الله وحده لا شريك له، له ملك السماوات والأرض وإليه المصير، وأشهد أن محمدا عبده ورسوله وصفيه وخليله البشير النذير، صلى الله وسلم عليه وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وأحسن الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. سهودرن على الله سبحانه وتعالى സൂക്ഷിച്ച് തഖ്വയോടുകൂടി നാം എപ്പോഴും ജീവിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കുവാൻ നാം ഒരുക്കി വെക്കേണ്ട വിഭവങ്ങളിൽ ഏറ്റവും വലുത് സഹോദരങ്ങൾ തഖ്വയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ വതഖൂനി യാ ഉലിൽ അൽബാബ്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിന് ഒരുക്കേണ്ട പാദയങ്ങൾ, ഇതെല്ലാം തയ്യാറാക്കി വെക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതസവ്വദു, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കിക്കോളൂ. ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ, ഒരുക്കി വെക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് തഖ്വയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിൽ കൊണ്ടുവന്ന്, അള്ളാഹു നമുക്ക് ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും മുഴുവൻ വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുക, ഇതാണ് തഖ്വ. വത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി എൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് എൻ്റെ വിലക്കുകൾ മാനിച്ച് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ബുദ്ധിയില്ലാത്ത ആളുകളെപ്പോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാതെ ഇഹത്തിലും നാളെ പരത്തിലും ആഖിറത്തിലും വലിയ നഷ്ടം സംഭവിക്കുന്ന ആളുകളിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മളിൽ മിക്ക ആളുകളും ഇന്നലെ ഒരു സൂര്യഗ്രഹണം കാണുകയുണ്ടായി. നമ്മളതിന് സാക്ഷിയായ ആളുകളാണ്. ഇത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് അതിനൊരു സ്വാധീനമുണ്ടാകേണ്ടതാണ്. ഹൃദയങ്ങളെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കേണ്ടതും അതുപോലെ തന്നെ നമ്മൾ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടക്കേണ്ടതുമാണ് ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ. എന്നാൽ നമ്മളിൽ പല ആളുകളുടെയും അവസ്ഥ, സഹോദരങ്ങളെ, വളരെ കഷ്ടമാണ്. നമ്മൾ വലിയ അശ്രദ്ധയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വരികയും പോകുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു അതെല്ലാം മുഅ്മിനീങ്ങളോട് കൃത്യമായി ശ്രദ്ധിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നാം ആകട്ടെ അശ്രദ്ധയിൽ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾക്ക് അതിനെ യാതൊരു വിറയലും അനുഭവപ്പെടുന്നില്ല. നമ്മുടെ കണ്ണുകളിൽ നിന്നും ഒരു കണ്ണുനീർ പോലും വരുന്നില്ല. നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കണ്ടു കഴിഞ്ഞാൽ, സഹോദരങ്ങൾ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് വന്നുപോയ തെറ്റുകളിൽ നിന്നും പുറത്തു തരണമെന്ന് പറയാനും, ഇനിയിപ്പോൾ മരിച്ചു പോവുകയാണെങ്കിൽ റബ്ബെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയങ്ങൾക്ക് വലിയ അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇത് ഏതൊരു ദൃഷ്ടാന്തത്തെക്കുറിച്ചും ഇത് തന്നെയാണ് അവസ്ഥ. അള്ളാഹു ദൃഷ്ടാന്തങ്ങളുമായി ആകാശങ്ങളെയും ഭൂമികളെയും എല്ലാം എണ്ണി പറഞ്ഞിട്ടും അതൊന്നും കണ്ടിട്ട് നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സിന് സ്വാധീനമില്ല എങ്കിൽ നമ്മുടെ ഈമാനിന്റെ ദുർബലതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ ഇറങ്ങിയിട്ടും അതൊന്നും കൃത്യമായി മനസ്സിലാക്കാതെ ചിന്തിക്കാതെ അശ്രദ്ധയിലായി കഴിയുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ താക്കീത് ചെയ്തത് കാണാൻ സാധിക്കും. അഥവാ കാഫിറുകൾക്കാണ് ഇത്തരത്തിലുള്ള സ്വഭാവമുണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, വകഅയ്യിം മിനസ്സമാവാമിൻ ആയത്തിൻ ഫിസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എത്ര എത്ര ദൃഷ്ടാന്തങ്ങളാണുള്ളത്. അല്ലാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആകാശത്തും ഭൂമിയിലും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടും യമുറൂന അലൈഹ വഹും അൻഹാ മുഅരിദൂൻ, അവരതിലൂടെ കടന്നു പോകുന്നുണ്ട്, പക്ഷേ അവർ അശ്രദ്ധയിലായിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. അള്ളാഹു ഇതിലൂടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കാനോ എന്ന് മനസ്സിലാക്കാനോ സാധിക്കാതെ അശ്രദ്ധയിലായിക്കൊണ്ട് കഴിഞ്ഞു പോവുകയാണ്. നാം ഇന്നലെയും കാണുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളെ പേടിപ്പിക്കുന്നതിനു വേണ്ടി ഭയപ്പെടുത്തുന്നതിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ ഒരു പ്രതിഭാസമായ സൂര്യഗ്രഹണം ആളുകൾ പലരും ഒരു മഴവില്ല് കാണുന്നത് പോലെ ആസ്വദിച്ചുകൊണ്ട് മൊബൈലിൽ സെൽഫി എടുത്തുകൊണ്ടും അതിന്റെ രംഗങ്ങൾ പകർത്തിക്കൊണ്ടും ആർത്തു വിളിച്ചും കൂകി വിളിച്ചുമൊക്കെ ഈ സൂര്യഗ്രഹണം പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദരങ്ങളിൽ ശുദ്ധ അസംബന്ധമാണ് അള്ളാഹുവിന്റെ ദീനിൽ അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് കൃത്യമായി ധാരണയില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞതാകട്ടെ, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ദൃഷ്ടാന്തങ്ങളെയും അയക്കുന്നില്ല അള്ളാഹു അത് മുഖേന തഖ്വീഫ് ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ, അഥവാ അടിമകളെ ഭയപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളിൽ നിങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഒരുപാട് തിന്മകൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ഫസാദുകൾ സംഭവിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ വരാനിരിക്കുകയാണ്. ആകാശഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അതിനെ ഒന്ന് മറക്കാൻ സാധിക്കും, അതിനെ ഒരു മറയിടാൻ സാധിക്കും. ഒരുപക്ഷെ ഇനി അവസാനം ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ പൂർണ്ണമായി ഉതിർന്നു വീഴുന്ന രീതിയിൽ അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭമുണ്ടാകും. അള്ളാഹു പറഞ്ഞല്ലോ, സൂര്യൻ അതിനെ ചുറ്റിപ്പൊതിയപ്പെട്ടാൽ, പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നു, അതിനെ ചുറ്റിപ്പൊതിയ എന്ന് പറഞ്ഞാൽ അതിന്റെ വെളിച്ചമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കളഞ്ഞുകൊണ്ട് അതിനെ ചുറ്റിക്കൊണ്ട് അള്ളാഹു നരകത്തിലേക്ക് അതിനെറിഞ്ഞു കളയുന്നതാണ്. മറ്റ് തഫ്സീറിൽ അള്ളാഹു ഭൂമിയിലേക്ക് അതിനെറിഞ്ഞു കളയുന്നതാണ്. അതോടുകൂടി അന്ത്യനാൾ വരികയായി. ഈ അന്ത്യനാളിന് മുന്നോടിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള ഗ്രഹണങ്ങൾ അധികരിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. അള്ളാഹു അതിനുവേണ്ടിയാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്, ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. സഹാബികൾ പലരും പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഗ്രഹണങ്ങൾ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭയപ്പാടോടുകൂടി അന്ത്യനാൾ സംഭവിക്കാൻ പോകുകയാണ് എന്ന് തോന്നുമാറ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പേടിച്ചുകൊണ്ടാണ് ആ അതിനെ കൈകാര്യം ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിം മരിച്ച ദിവസമായിരുന്നു അന്ന്. ഹിജ്റ 10 വർഷമാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ഈ ഗ്രഹണം ഉണ്ടായിട്ടുള്ളത്. അത് ഹിജ്റ 10 വർഷമാണ്. അന്ന് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ മരണപ്പെടുകയുണ്ടായി. അത് വരുന്ന സമയത്ത് ആകാശത്ത് സൂര്യഗ്രഹണം ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭയപ്പാടോടുകൂടി വീട്ടിൽ നിന്നും മസ്ജിദിലേക്ക് പുറപ്പെട്ടു. എത്രത്തോളം എന്നാൽ അവിടത്തേക്ക് ഭയം കാരണം അവിടുത്തെ വസ്ത്രം കൃത്യമായി ധരിക്കാൻ സാധിച്ചിരുന്നില്ല. വസ്ത്രം വലിച്ചേച്ചുകൊണ്ടാണ് മസ്ജിദിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തട്ടം അത് മാറിപ്പോയി. അവിടുത്തെ ഭാര്യയുടെ തട്ടമാണ് അവിടുന്ന് ഉപയോഗിച്ചത്. പേടി കാരണം പെട്ടെന്ന് എന്താണ് ഒന്നും തിരിപാട് കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേഗത്തിൽ പേടിച്ചുകൊണ്ട് അങ്ങനെ മസ്ജിദിലേക്ക് വരികയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്ന ഈമാനുള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കണ്ടാൽ പേടിക്കാൻ സാധിക്കുകയുള്ളൂ. അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. നമുക്ക് അങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ഒന്നും തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാൻ അത്രയും ദുർബലമായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഒരുപക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നല്ല ഈമാൻ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല തഖ്വയുണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ ആളുകളെ തൊട്ടല്ല നമ്മുടെ തഖ്വ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയായിരുന്നു സലഫുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിന്റെ ആയാത്തുകളും പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളാകട്ടെ, അല്ല അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തുകളാകട്ടെ, അവർ അത് പാരായണം ചെയ്ത് കേൾക്കുമ്പോഴും ഇത്തരം ദൃഷ്ടാന്തങ്ങൾ വരുമ്പോഴുമെല്ലാം അവരുടെ കൽബുകൾ വളരെയധികം പേടിച്ചു വർച്ചതായി കാണാൻ സാധിക്കും. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് സാലി അൽ ഹുസൈനി റഹിമഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ച് ഒരാൾ ഇന്നലെ ഈ ഗ്രഹണത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കാര്യം പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ കാലത്ത് ഉനൈസയിൽ ഒരു സൗദി അറേബ്യയിൽ ഇതുപോലെ ഒരു ഗ്രഹണം സംഭവിക്കുകയുണ്ടായി. ഷെയ്ഖ് ഹുസൈനി റഹിമഹുല്ലയെ ആളുകൾ പോയി വീട്ടിൽ അറിയിച്ചു ഇങ്ങനെ ഗ്രഹണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മണ്ണിട്ട ഒരു വീടായിരുന്നു, വളരെ ദരിദ്രനായ ജാഹിദായിട്ട് ജീവിച്ചൊരു പണ്ഡിതനാണ്. അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത് അദ്ദേഹം പറയുകയാണ്. അതുപോലെ പേടിച്ചുകൊണ്ട് വറച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ മസ്ജിദിലേക്ക് വന്നത്. പിന്നീട് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് നിസ്കാരം പൂർത്തിയാക്കിയത്. മസ്ജിദിന് മുഴുവൻ ആളുകൾ കരയുകയായി. സഹോദരങ്ങൾ, ഇന്നും ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പേടിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഈമാൻ എത്ര കണ്ട് കുറയുന്നുവോ നമ്മൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വരികയും മുമ്പൊരിക്കലും അവിടുന്ന് കാണിച്ചു തരാത്ത രീതിയിൽ വളരെ ദീർഘമായി രണ്ട് റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു. നമുക്കറിയാം സലാത്തുൽ ഖുസൂഫ് പ്രത്യേകമായ നിസ്കാരമാണ്. ഒരു റക്അത്തിൽ തന്നെ രണ്ട് റുകൂഴുകളുണ്ട്. അതിലെ പാരായണങ്ങൾ വളരെ ദൈർഘ്യമുള്ളതാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ നിസ്കരിച്ചില്ലായിരുന്നു എന്ന് സഹാബികൾ പറയുകയാണ്. വളരെ ദീർഘമായി നിസ്കരിക്കുകയാണ്. ചില ആളുകൾ കുഴഞ്ഞു വീണുപോയി. അവർക്ക് മനസ്സിലാകുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയാണ്. റുക്കൂ ആകട്ടെ വളരെയധികം ദൈർഘ്യമേറിയതായിരുന്നു. സുജൂദുകളും അങ്ങനെ തന്നെ. അങ്ങനെ രണ്ട് റക്അത്തിൽ നാല് റുക്കൂകളും നാല് സുജൂദുകളും അടങ്ങിയ വലിയ ഒരു നിസ്കാരം ആ സൂര്യഗ്രഹണം നീങ്ങിപ്പോകുന്നതുവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയുണ്ടായി. ആ നിസ്കാരത്തിൽ ചില പ്രത്യേക സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പെങ്ങും സംഭവിക്കാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില പ്രത്യേകമായ മുഅ്ജിസത്തുകൾ ആ നിസ്കാരത്തിൽ നൽകുകയുണ്ടായി. അവിടുന്ന് സ്വർഗവും നരകവും കണ്ടു. നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ണുകൊണ്ട് സ്വർഗവും നരകവും കാണുകയുണ്ടായി. സ്വർഗം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കരിക്കുന്ന വേളയിൽ തന്നെ മുന്നോട്ടേക്ക് നടന്നുപോയി. അതിലുള്ള പയവർഗ്ഗങ്ങളും കായ്കനികളും കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആസ്വദിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് നടന്നുപോയി. പിന്നീട് അവിടുന്ന് നരകവും അതിലുള്ള ഭയാനകമായ കാഴ്ചയും കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പേടിച്ചുകൊണ്ട് പിന്നോട്ടേക്ക് നടക്കുകയാണ് ഉണ്ടായത്. ശേഷം നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ദീർഘമായി ഒരു വഅദ് പറയുകയുണ്ടായി, ഒരു ഖുത്ബ നടത്തുകയുണ്ടായി. ഈ കണ്ട കാഴ്ചകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ആദ്യമായി അവിടുന്ന് ആളുകൾക്കുണ്ടായിരുന്ന ഒരു മിഥ്യാധാരണ അങ്ങ് നീക്കിക്കൊടുത്തു. അന്ന് ചില ആളുകൾ പറഞ്ഞു വരുത്തി കളഞ്ഞു ആകാശത്ത് ഗ്രഹണം സംഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം മരണപ്പെട്ടതിനാലാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്തെങ്കിലും ഒരു തിന്മ, എന്തെങ്കിലും എതിർക്കപ്പെടേണ്ട ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഉടനെ എതിർക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ മിൻ ആയതാനി മിൻ ആയാത്തില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തമാണ് സൂര്യനും ചന്ദ്രനും. യുഹവ്വിഫുല്ലാഹു ബിഹിമാ ഇബാദ, അള്ളാഹു അവന്റെ അടിമകളെ അതു മുഖേന പേടിപ്പെടുത്തുകയാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഗ്രഹണം സംഭവിക്കുകയില്ല. അതിനാൽ ഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞാൽ സഹാബികളെ ഇനിയും സംഭവിക്കും, നിങ്ങളുടെ കാലഘട്ടത്തിലും ഇനിയും സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫസല്ലു, നിങ്ങൾ നിസ്കരിക്കുക. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. ഹത്തായുക്ഷഫമാബിക്കും, നിങ്ങൾക്ക് ആ മൂടപ്പെട്ട സംഭവം അത് വെളിവാകുന്നതുവരെ, സൂര്യഗ്രഹണം നീങ്ങിപ്പോകുന്നതുവരെ നിങ്ങൾ ധാരാളം നിസ്കരിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ്? ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് കാഫിറുകളെ കുറിച്ച് പറഞ്ഞതുപോലെ നമുക്കതിൽ യാതൊരു സ്വാധീനവും ഇല്ല എങ്കിൽ സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയങ്ങൾ കാഫിറുകളുടെ ഹൃദയവുമായി അതിന് സ്വാധീനമുണ്ടാകുകയാണ്, അതിനൊരു തശബ്ബുണ്ടാകുകയാണ്. നമ്മൾ ബാഹ്യമായിട്ട് മാത്രം കാഫിറുകളെ വേറിട്ട് നിന്നാൽ പോരാ, നമ്മുടെ വസ്ത്രത്തിലും ശരീരത്തിലും ശരിയാണ് കാഫിറിനോട് നമ്മൾ വേറിട്ട് നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ രൂപത്തിലും സ്വഭാവത്തിലും സംസാരത്തിൽ പോലും മുസ്ലിമിന് മുസ്ലിമിൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷെ നമ്മുടെ അഖീദ, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ, കാഫിറുകളെ പോലെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കേട്ടിട്ടും ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും നമ്മൾ ചിരിച്ചും രസിച്ചും അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, അതിൽ യാതൊരു പേടിപ്പെടുത്തലും നമുക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ, നമ്മളുടെ ഹൃദയത്തിന് കാഫിറുകളുടെ ഹൃദയവുമായി തശബ്ബുഹ് ഉണ്ടാകുകയാണ്. ഒരിക്കലും അത് പാടില്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. കാഫിറുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇൻ യറൂ കിസ്ഫം മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബും മർകൂം, ആകാശത്തു നിന്ന് ഒരു കഷ്ണം, ആകാശത്തിന്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് താഴോട്ട് വീഴാൻ പോകുകയാണെങ്കിലും അവർ പറയും ഇത് മേഘങ്ങൾ അട്ടിയട്ടിയായി വെച്ചിട്ടുള്ളതാണ്, ഇതിനൊന്നും കാര്യമൊന്നുമില്ല. അവർക്ക് യാതൊരു സ്വാധീനവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങോട്ട് ഇറക്കിക്കൊടുത്തു കഴിഞ്ഞാലും അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾ, അവർക്ക് സ്വാധീനമുണ്ടാകുകയില്ല. പല ആളുകൾക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ കാഫിറുകൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കൊക്കെ തെളിവ് കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ആയിപ്പോയതെന്നാണ്. അങ്ങനെയല്ല, ഒരു പല ആളുകളുടെ കാര്യത്തിലും അങ്ങനെയല്ല, പല ആളുടെ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതാണ് സത്യം. അവർക്ക് നേർക്കുനേരെ ദൃഷ്ടാന്തം ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താലും അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നും പ്രാപഞ്ചികമായ ആയത്തുകളും അവർക്ക് നേർക്കുനേരെ വിവരിച്ചു കൊടുത്താലും അവർക്കത് ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. അവർ ദുനിയാവിന്റെ ശഹവത്തുകളിൽ പെട്ടിരിക്കുകയാണ്. ഇതാ ഈ കാഫിറുകൾക്ക് ആകാശത്തും പൊട്ടി വീണാലും അവർ പറയുക ഇത് മേഘങ്ങൾ അട്ടിയച്ചു വെച്ച പോലെയാണ് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഗ്രഹണത്തിൽ നാം ആദ്യമായി ഉൾക്കൊള്ളേണ്ട പാഠം, നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇത്തരം ആയാത്തുകളോട് നമ്മുടെ സ്വാധീനം ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരുപാട് ആയത്തുകളാണ്, സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ. ഇതെല്ലാം ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾക്കതിൽ യാതൊരു ദൃഷ്ടാന്തമായി തോന്നുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് സ്വാധീനം തോന്നുന്നില്ല എങ്കിൽ, സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയത്തിന് കാര്യമായ തകരാറുണ്ട്, അതിന് കാര്യമായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ബാഹ്യമായി, നമ്മൾ ആന്തരികമായി നന്നാക്കേണ്ടതുണ്ട്. ബാഹ്യമായി നമ്മൾ എപ്രകാരം നന്നായി ജീവിക്കാനും നന്നായി കാണിക്കാനും ശ്രമിക്കുന്നുവോ അതുപോലെ നമ്മുടെ ഹൃദയത്തിനെയും നന്നാക്കേണ്ടതുണ്ട് എന്നുള്ള പാഠം നാം ആദ്യമായി ഉൾക്കൊള്ളണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരത്തിൽ കണ്ട നരകത്തിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ആളുകൾ എപ്രകാരമാണ് നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴാൻ കാരണമായത്, ആ കാരണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു. പ്രധാനമായും നാല് തരത്തിലുള്ള തിന്മകൾ മുഖേന ആളുകൾ നരകത്തിൽ വീണതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് ആദ്യമായി ആ നരകത്തിന്റെ ഭയാനകമായ കാഴ്ചകൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് റഅയ്തു ജഹന്നം യഹ്തിമു ബഅദുഹും ബഅദ, ഞാൻ നരകം കാണുകയുണ്ടായി, തീർച്ചയായും അതിന്റെ ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളെ തിന്നുകയാണ്, നശിപ്പിക്കുകയാണ്. അതിന്റെ ചൂട് കാരണത്താൽ നരകത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് തിന്നുകയാണ്. അത്രയും ചൂട് നരകത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ണുകൊണ്ട് കാണുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഫലം അറ മൻദറൻ കല്യോമി ഖത്തു അഫുള്ള, ഇതുപോലെയുള്ള ഭീകരമായ ഒരു കാഴ്ച എന്റെ ജീവിതത്തിൽ ഇന്നുവരെ, ഞാൻ ഇന്ന് കണ്ടതുപോലെയുള്ള ഒരു കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. അവിടുത്തെ മരണത്തിന്റെ അവസാന സമയമാണ്, ഹിജ്റ 10-ാം വർഷമാണ്. അവിടുന്ന് പറഞ്ഞു, ഇതുപോലൊരു ഭീകരമായ കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് സഹാബികളോട് പറഞ്ഞു. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഇന്നി ഖദ് റഅയ്തുകും തുഫ്തനൂന ഫിൽ ഖുബൂരി കഫിത്നത്തിൽ ദജ്ജാൻ, ദജ്ജാലിന് വന്ന പരീക്ഷണങ്ങൾ പോലെയുള്ള, ദജ്ജാലിന്റെ പരീക്ഷണങ്ങൾ പോലെയുള്ള പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഖബറിൽ ഉണ്ടാകും, നിങ്ങൾ ഖബറിൽ അതുപോലെ പരീക്ഷിക്കപ്പെടും എന്നുള്ളത് ഞാൻ കണ്ടിരിക്കുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലുള്ള പരീക്ഷണത്തെക്കുറിച്ചും നരകത്തിലുള്ള പരീക്ഷണത്തെക്കുറിച്ചും വളരെ ശക്തമായി സഹാബികൾക്ക് പറഞ്ഞുകൊടുത്തു. ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതാണ്, വളരെ സുദീർഘമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ കണ്ട ഈ കാഴ്ചകളാണ് കൂടുതലും അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, ഫഖുൻതു അസ്മഉ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ സാലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഞാൻ ഇതിനുശേഷം കേട്ടിട്ടുണ്ട്, അവിടും ധാരാളമായി അദാബുന്നാർ നരകശിക്ഷയിൽ നിന്നും, അദാബുൽ ഖബർ ഖബറിലുള്ള ശിക്ഷയിൽ നിന്നും ധാരാളമായി അവിടുന്ന് പ്രാർത്ഥിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനുശേഷം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുതുബയിൽ ജനങ്ങൾ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായിട്ടുള്ള ഇത്തരം കാഴ്ചകൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നാല് പ്രധാനപ്പെട്ട വൻ പാപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. തിന്മകളിൽ തന്നെ ഏറ്റവും വലിയ തിന്മകളായിട്ടുള്ളവ, ഏറ്റവും മോശപ്പെട്ടതും അപകടം പിടിച്ചതുമായ നാല് തിന്മകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്കായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞ ഒരു കാര്യം ശിർക്കാണ്. ഷിർക്കിനെ കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ മറ്റൊരു കാര്യം കൊലപാതകമാണ്, അൽ ഖത്ൽ. വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് സിന വ്യഭിചാരത്തെ കുറിച്ചാണ്. വേറെ സരിഖ മോഷണത്തെ കുറിച്ചും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാല് കാര്യത്തിന്റെയും ഗൗരവമായ കാഴ്ചകൾ നരകത്തിൽ കാണുകയുണ്ടായി. ഒന്നാമതായി ഷിർക്കിനെ കുറിച്ച് അവിടുന്ന് താക്കീത് ചെയ്തത് ഭയാനകമായ അവിടുന്ന് കണ്ട ഒരു കാഴ്ച വിശദീകരിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു അംറ ബിൻ ആമിർ അൽ ഖുസായി, അംറു ബിൻ ആമിർ അൽ ഖുസായി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അയാളെ ഞാൻ കണ്ടു. യജുറു ഖുസ്ബഹു ഫിന്നാർ, അയാളുടെ വയറിലെ കുടൽമാലകൾ അതങ്ങനെ വലിച്ചുകൊണ്ട് എഴിച്ച് നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അയാൾക്ക് അത്ര ശിക്ഷ കിട്ടാനുള്ള കാരണം? കാന അവ്വലുമൻ സയ്യബ സവായിബ്, ജസീറത്തുൽ അറബിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശുദ്ധമായ തൗഹീദിന്റെ ഫിത്രത്തുള്ള ദീനിൽ ആദ്യമായി ശിർക്കും കൊണ്ടുവന്നിട്ടുള്ളത് ഈ അംറു ബിൻ ആമിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇയാളാണ് ആദ്യമായി അവിടെ കാബയുടെ പരിസരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ശുദ്ധമായ തൗഹീദിന്റെ മതത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ പിഴപ്പിച്ചു വന്നത് ഈ മനുഷ്യനാണ്. ഇയാൾ ഷാമിൽ നിന്നും കച്ചവടം ചെയ്തു വരുന്ന സമയത്ത് ഇയാൾക്കൊരു വിഗ്രഹം ലഭിക്കുകയുണ്ടായി. ഇയാൾ ആ വിഗ്രഹവുമായി വരികയും അയാൾ അത് മുഖേന ആ കാബയുടെ അവിടെ സ്ഥാപിക്കുകയും ആളുകളോട് അതിൽ ബറക്കത്ത് ചോദിക്കാനും അതിനോട് പ്രാർത്ഥിക്കാനും ഒക്കെ പറയുകയും പിന്നീട് അങ്ങനെ തുടങ്ങി ഒരുപാട് വിഗ്രഹങ്ങളെ അവർ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അവർക്ക് തോന്നുന്നതെല്ലാം ഇലാഹാകുന്ന അവസ്ഥയിൽ, അവർക്ക് ദേഹേച്ഛയായി തോന്നുന്ന വസ്തുക്കൾ മുഴുവനും അങ്ങനെ ഇലാഹുകളാക്കി. അവസാനം ഏതുവരെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും വിഗ്രഹങ്ങൾ വരെ അവർ കാബയുടെ ചുറ്റും തൂക്കുകയുണ്ടായി. നൂറിൽ പരം വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായി. എത്രത്തോളം എന്നാൽ സഹോദരങ്ങളെ, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ കാബ നിർമ്മിച്ചത് അഥവാ ഹജ്ജ് ചെയ്യുക എന്നുള്ള കാര്യം ആളുകളെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു ആഹ്വാനം ചെയ്ത കാര്യം, ആ ഹജ്ജിന്റെ തൽബീയത്തിൽ വരെ അവർ ഷിർക്കിന്റെ വരികൾ കൂട്ടിച്ചേർത്തു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക് എന്ന് പറയുന്ന തൗഹീദിന്റെ തൽബീയത്ത് അതവർ തിരുത്തിക്കൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായില്ലേ, ലബ്ബൈക് ലാ ശരീക ലക്, അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലാ ശരീക ലക്, അല്ലാഹു നിനക്കൊരു പങ്കാളിയുമില്ല. ശേഷം അവർ കൂട്ടിച്ചേർത്തു, ഇല്ലാ ശരീകൻ, ഒരു പങ്കാളിയുണ്ട്. എങ്ങനെയുള്ളവനാണ് ഒരു പങ്കാളി? ഹു അലക്, അവൻ നിനക്കുള്ളതാകുന്നു. തംലിക്കു ഹു വമാ മലക്, അവൻ ഉടമപ്പെടുത്തുന്നതും അവനെയും എല്ലാം ഉടമപ്പെടുത്തുന്നത് റബ്ബെ നീയാണ്. നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ആ പങ്കാളിയോട് ചോദിക്കുന്നത്. അഥവാ ഇന്നും ആളുകൾ പറഞ്ഞു നിൽക്കുന്ന അതേ വാദവുമായി ആ ഷിർക്കിന്റെ ആളുകൾ അങ്ങനെ കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ ആ ജാഹിലിയത്തിന്റെ പടുകുഴിയിലേക്ക് ആളുകളെ വീഴ്ത്താൻ തുടങ്ങിയിട്ടുള്ള മനുഷ്യൻ ഇയാളാണ്. ഇയാൾക്ക് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഷിർക്കിന്റെ ഗൗരവം നമുക്കറിയാവുന്നതാണ്. തിന്മകളിൽ ഏറ്റവും വലിയ തിന്മയാണ് ഇന്ന ഷിർക ലദുൽമുൻ അലീം, ഏറ്റവും വലിയ ദുൽമ്, ഏറ്റവും വലിയ അക്രമം അത് ഷിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഇബാദത്ത് അത് ഈ പറയുന്ന വിഗ്രഹത്തിനാകട്ടെ, അതല്ല അല്ലാഹുവിന്റെ ആരാധ്യൻ അല്ലാഹുവിന്റെ സാലിഹീങ്ങളാണെന്ന് പറയുന്ന അല്ലെങ്കിൽ അമ്പിയാക്കളായിട്ടുള്ള ആളുകൾക്കാവട്ടെ, ആർക്കുമാകട്ടെ, അല്ലാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥനയോ ഇബാദത്തിൽ ഏതെങ്കിലും അംശമോ തിരിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തിന്മ. നമുക്കറിയാം ഒരാൾ നരകത്തിൽ ശാശ്വതമായി കിടക്കാൻ ഈ തിന്മ മതിയാവുന്നതാണ്. ഒരാൾ തൗഹീദ് ഇല്ലാതെ ഷിർക്കിൽ മരണപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ, നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോലും അവസരമില്ല. അവർക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയാൻ പോലും നമുക്ക് അവസരമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു സുബ്ഹാനഹു വതആല ഷിർക്കിലായി മരണപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും തന്നെ മഗ്ഫിറത്ത് നൽകുകയില്ല, പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ, എന്നാൽ അല്ലാഹുവിന്റെ മശീയത്തിന്റെ അവന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്കല്ലാത്ത മറ്റു തിന്മകൾ ഒരാൾ തൗബ ചെയ്യാതെ മരണപ്പെട്ടാലും അല്ലാഹു ഒരുപക്ഷെ പുറത്തു കൊടുത്തേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ തിന്മയായ ഈ ഷിർക്കിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് താക്കീത് ചെയ്തത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ളത് കൊലപാതകത്തെ കുറിച്ചാണ്. അൽഖത്ൽ, കൊലപാതകത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിക്ഷ, അതിനുള്ള ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ കണ്ടിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, റഅയ്തു ഫീഹ, അതിൽ ഞാൻ കണ്ടു, അഥവാ നരകത്തിൽ ഞാൻ കണ്ടു, ഇംറഅത്തൻ മിൻ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായീൽ ഗോത്രത്തിലുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, തുഅദ്ദബു ഫീ ഹിർറത്തിൻ ലഹ, അവൾക്കുള്ള ഒരു പൂച്ചയുടെ വിഷയത്തിലാണ് അവൾ അവിടെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവൾ പൂച്ചയുമായുള്ള, പൂച്ചയോട് അവൾ നടത്തിയിട്ടുള്ള ദുൽമെന്താണ്? റബതത്ഹ, അവൾ ആ പൂച്ചയെ കെട്ടിയിട്ട് കളഞ്ഞു. ഫലം തുതഇംഹ, കെട്ടിയിട്ടു എന്ന് മാത്രമല്ല അതിന് ഭക്ഷണം കൊടുത്തില്ല. വലം തദഅഹ, അതിനെ വിട്ടേച്ചു കളഞ്ഞുമില്ല. തഅ്കുലുമിൻ ഹശാശിൽ അർദ്, അങ്ങനെ വിട്ടേച്ചു കളഞ്ഞിരുന്നെങ്കിൽ ഭൂമിയിലുള്ള വല്ല പുഴുക്കളെയോ പാറ്റകളെയോ ഒക്കെ തിന്ന് ജീവിക്കുമായിരുന്നു പൂച്ച. അതിന് സമ്മതിച്ചില്ല, കെട്ടിയിട്ടുകൊണ്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ആ പൂച്ചയെ കൊന്നു. സഹോദരങ്ങളെ, ഒരു പൂച്ചയെ കൊന്നത് വലിയ കുറ്റമായിട്ടാണ്, അതിന് വലിയ ശിക്ഷയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലം ആ നരകത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ വലിയ പവിത്രത നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളെ, മുസ്ലിമീങ്ങളെ കൊല്ലുന്ന ആളുകളുടെ അവസ്ഥ എത്രമാത്രം ഗൗരവമാണ്, വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. ഒരു പൂച്ചയെ കൊന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പൂച്ചയെ കൊന്ന സ്ത്രീയെ നരകത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പവിത്രത നൽകിയ മുസ്ലിമീങ്ങളെ കൊല്ലുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവന്റെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, തീർച്ചയായും മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയുമെല്ലാം ചെയ്യുന്ന ആളുകൾ, സുമ്മലം യതൂബു, പിന്നീട് അവർ അതിൽ നിന്നും തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, ഫലഹും അദാബു ജഹന്നം, അവർക്ക് നരകശിക്ഷയുണ്ട്. വലഹും അദാബുൽ ഹരീഖ്, ചുട്ടുകരിക്കപ്പെടുന്ന ശിക്ഷ അവർക്കുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ പരസ്പരം കൊല്ലുക എന്നുള്ളത് ഏത് കാരണത്തിനാകട്ടെ വലിയ ദീനിൽ അങ്ങേയറ്റം കടുത്ത പാപമായിട്ടാണ്, അങ്ങേയറ്റം വൻ പാപമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, ഉൻദുറു ഇലാ ഹാദൽ കറമി വൽ ജൂദ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കറമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ഔദാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണത്? ഹും ഖതലു ഔലിയാഹു വ അഹ്ല ത്വഅതിഹി, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളെ, അള്ളാഹുവിനെ അനുസരിക്കുന്ന മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു വന്നിട്ട് നേരെ അവരെ ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. സുമ്മലം യതൂബു, അവർ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ് അള്ളാഹു പറഞ്ഞത്. വഹുവ യദ്ഉഹും ഇലൻ തൗബ, എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആദ്യം തൗബയിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് എത്രമാത്രം വലുതാണ്, അവന്റെ ഔദാര്യം എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ആയത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം സാധിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ മറ്റൊരു ശിക്ഷ, അഥവാ ആളുകളെ കൊല്ലുക, ഒരു മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ നരകത്തിൽ പോകാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരുടെ കാര്യത്തിലായാലും മൃഗങ്ങളുടെ കാര്യത്തിലായാലും കൊല്ലാൻ അനുവദിക്കപ്പെടാത്ത ഒരവസരത്തിലും അനർഹമായി ഒന്നിനെയും കൊല്ലുക എന്നുള്ളത് പാടില്ലാത്തതാകുന്നു. മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് വ്യഭിചാരത്തെ കുറിച്ചാണ്, സിനയെ കുറിച്ചിട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദിന്റെ സമൂഹമേ, വല്ലാഹി മാ മിൻ അഹദിൻ അഗ്യറു മിൻ അല്ലാഹി അൻ യസ്നിയ അബ്ദുഹു ഔ തസ്നി അമതുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ ഗീറത്തുള്ള, ആത്മരോക്ഷമുള്ള, ഗീറത്തുള്ള, കോപമുള്ള ഒരാളെയും എനിക്കറിയില്ല, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരാളുമില്ല. അൻ യസ്നിയ അബ്ദുഹു, ഒരു അടിമ അവൻ വ്യഭിചരിക്കുന്നു, ഔ തസ്നി അമതുഹു, അവന്റെ അടിമ സ്ത്രീയായ ഒരു പെണ്ണ്, ഒരു മുസ്ലിം പെണ്ണ് വ്യഭിചരിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ അതിൽ ആത്മരോഷമുള്ളതായി ആരുമില്ല. ഒരുവൻ അവന്റെ ഭാര്യ വ്യഭിചരിച്ചാൽ അവന് ആത്മരോഷം ഉണ്ടാവും, ഭർത്താവ് വ്യഭിചരിച്ചാൽ ഭാര്യയ്ക്ക് ആത്മരോഷം ഉണ്ടാവും, മാതാപിതാക്കൾ വ്യഭിചാരികളാണെങ്കിൽ മക്കൾക്ക് ആത്മരോഷമുണ്ടാകും. എന്നാൽ ഇവരെക്കാൾ ഏറ്റവും ആത്മരോഷമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം മുഴുവൻ മനുഷ്യന്മാരും അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുക്കുന്ന തിന്മകളിൽപ്പെട്ട ഒരു തിന്മയാണ് സിന എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലാഹി ലൗ തഅലമൂന മാ അഅലം ലദഹിക്തും ഖലീല വലബകൈതും കസീറ, ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരയുകയും ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് നേരിട്ട് കാണുകയാണ് നരകത്തിലുള്ള കാഴ്ചകൾ എന്താണ് സംഭവിക്കുക എന്ന് അവിടെ നേരിട്ട് കാണുകയാണ്. അവിടുന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അങ്ങേയറ്റം റഹ്മത്ത് കാരണത്താൽ, അങ്ങേയറ്റം അവിടുന്നുള്ള മഹബത്ത് കാരണത്താൽ, ഉമ്മത്തിനോടുള്ള സ്നേഹം കാരണത്താൽ പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഞാൻ കണ്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കരയുകയും കുറച്ച് ചിരിക്കുകയും ചെയ്യുമായിരുന്നു. സഹോദരങ്ങൾ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ്. ഒരുപാട് ചിരി കൂടുമ്പോൾ നമ്മുടെ ഈമാൻ കുറയും, നമ്മുടെ ഹൃദയങ്ങൾക്ക് കട്ടി വരും. നമ്മൾ എല്ലാത്തിനും ചിരിയും തമാശയുമാക്കി മാറ്റിയാൽ സഹോദരങ്ങളെ, പിന്നീട് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ആയാത്തുകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു സ്വാധീനം ഉണ്ടാകുകയില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും നമ്മളിലുള്ള ഒരു പ്രശ്നത്തിൽപ്പെട്ടതാണ് ധാരാളമായി ചിരിക്കുക എന്നുള്ളത്. ധാരാളമായി ചിരിക്കുക എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഈമാൻ കുറയാനുള്ള ഒരു കാരണത്തിൽ പെട്ടതാണ്. ദീനുൽ ഇസ്ലാമിൽ ചിരി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ധാരാളമായി ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും. പിന്നീട് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ വരുമ്പോൾ നമുക്കത് കൃത്യമായ സ്വാധീനമുണ്ടാകുകയില്ല. എന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് യാതൊരു സ്വാധീനവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മൾ സാന്ദർഭികമായി അതുകൂടി മനസ്സിലാക്കുക. സഹോദരങ്ങൾ, വ്യഭിചാരം ഏറെ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. അതിനേറെ സഹായമാകുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെയും കയ്യിലുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാകട്ടെ, കൈകൊണ്ടുള്ള വ്യഭിചാരമാകട്ടെ, നോട്ടം കൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള വ്യഭിചാരമാകട്ടെ, എല്ലാം ദീനുൽ ഇസ്ലാമിൽ ഹറാമാണ്. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വല തഖറബു സിന, നിങ്ങൾ സിനയോട് സമീപിച്ചു പോകരുത്. ഇന്നഹു കാന ഫാഹിഷ, തീർച്ചയായും അത് വളരെ മ്ലേച്ഛമായ കാര്യമാണ്. വസാഅ സബീല, വളരെ മോശം മാർഗമാണ്. വ്യഭിചാരത്തിലോടുകൂടി ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ അതിനുള്ള എല്ലാ മനുഷ്യന്മാരുടെ അവരുടെ നസ്ല്, അവരുടെ പരമ്പര, അവരുടെ കുടുംബബന്ധം എല്ലാം തകർന്നു പോകും. ഉപ്പയും ഉമ്മയും ആരാണെന്നറിയില്ല. സമൂഹത്തിൽ ധാരാളമായി രോഗങ്ങൾ പകരും. അള്ളാഹു സുബ്ഹാനഹു വ തആല മാറാ രോഗങ്ങൾ സൃഷ്ടിക്കും. ആളുകൾ അതുമുഖേന പരീക്ഷിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യഭിചാരവുമായി നാം മനസ്സിലാക്കുകയാണ്. ചുരുക്കി പറഞ്ഞുവെന്ന് മാത്രം അവിടുന്ന് കാര്യമായി കണ്ട ഒരു കാഴ്ച നരകത്തിൽ വ്യഭിചാരികൾ ശിക്ഷിക്കപ്പെടുന്നതാണ് അവിടുന്ന് പറയുകയുണ്ടായി. പിന്നീട് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഷണം നടത്തുന്ന കള്ളന്മാരെ ശിക്ഷിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ളൊരു ഭയാനകമായ കാഴ്ചയും അവിടുന്ന് പറയുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, റഅയ്തു ഫീഹ, ഞാൻ അതിൽ കണ്ടു, ആ നരകത്തിൽ കണ്ടു, സാഹിബൽ മെഹ്ജൻ യജുറു ഖുസ്ബഹു ഫിന്നാർ. സാഹിബുൽ മെഹ്ജൻ, ഒരു വ്യക്തി, അയാൾക്കൊരു ഊന്നുവടിയുണ്ട്. ആ ഊന്നുവടിയുടെ ഒരറ്റത്ത് അത് വളഞ്ഞിട്ടുള്ളൊരു ഊന്നുവടിയാണ്. അതുപയോഗിച്ച് ഈ വ്യക്തി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? അയാൾ നേരത്തെ നാം പറഞ്ഞതുപോലെ കുടൽമാല വലിച്ചേച്ചുകൊണ്ട് നരകത്തിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അയാൾ എന്താണ് ചെയ്തിട്ടുള്ളത്? കാന യസ്രിഖുൽ ഹാജ്ജ ബിമിഹ്ജനി, അയാളുടെ ആ വളവുള്ള വടിയുമായി അയാൾ ഹജ്ജിന് വരുന്ന ഹാജിമാരുടെ മുതലുകൾ അത് മോഷ്ടിക്കുമായിരുന്നു. അതിങ്ങനെ തോണ്ടിക്കൊണ്ട് മോഷ്ടിക്കും. ഫൈൻ ഫുത്തിന ലഹു ഖാല ഇന്നമാ തഅല്ലഖ ബിമിഹ്ജനി, ആളുകൾ എങ്ങാനും ശ്രദ്ധിക്കപ്പെട്ട് അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ പറയാം, അതെന്റെ തോട്ടിയിൽ അതങ്ങനെ വടിയിൽ കൊളത്തിപ്പോയതാണ്, ഞാൻ കണ്ടിട്ടില്ല. ആ അയാള് മഅദ്റ അയാള് എക്സ്ക്യൂസ് പറയും, തട്ടിപ്പോയതാ, ഞാൻ അറിയാതെ എന്റെ വടിയുടെ കൂടെ വന്നതാണ് എന്ന് പറയും. അൻഹു, ആളുകൾ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ദഹബബിഹി, അതുമായി അവൻ കടന്നു കളയും. മോഷ്ടിക്കുന്ന ആളുകൾക്ക് നരകത്തിൽ ഇത്രയേറെ ശിക്ഷയാണ്. സഹോദരങ്ങൾ, ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിന് വലിയ വിലയാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ വളരെയധികം വില നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത്. അത് മോഷ്ടിക്കുന്നത് വലിയ തെറ്റായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നെന്തെല്ലാം തരത്തിൽ മോഷ്ടിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ നേർക്കുനേരെ മോഷണം എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ ഇരുട്ടിൽ ആ രീതിയിലല്ല മോഷ്ടിക്കുന്നത്. പലപ്പോഴും പല ഓൺലൈൻ തട്ടിപ്പുകളും പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് നടത്തുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ ഗൗരവമുള്ള ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത് എന്ന് പല ആളുകളും മനസ്സിലാക്കുന്നില്ല. ആളുകളെ പറ്റിക്കുക, വിവരമില്ലാത്ത ആളുകൾ മോഷ്ടിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ആളുകൾ മോഷ്ടിക്കുക, സഹോദരങ്ങളെ, വലിയ തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാരിഖു ഫസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, മോഷ്ടിക്കുന്ന ആണാകട്ടെ മോഷ്ടിക്കുന്ന പെണ്ണാകട്ടെ, ഫഖ്തഉ ഐദിയഹുമാ, അവരുടെ കൈകൾ ഛേദിച്ച് കളയുക, ജസാഅം ബിമാ കസബ, അവർ സമ്പാദിച്ചതിന്റെ ആ മോഷണ വസ്തുവിന്റെ ആ സമ്പാദ്യം, അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകുകയാണ്. നഖാല മിനല്ലാ, അള്ളാഹുവിന്റെ മാതൃകാപരമായ ഒരു ശിക്ഷയാണ്. ആളുകൾക്ക് അദബ് പഠിപ്പിക്കുന്നതിനു വേണ്ടി, അവനെയും അവനെ കാണുന്ന മോഷ്ടിക്കാൻ ആഗ്രഹമുള്ള ആളുകളെയും എല്ലാം പഠിപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. അള്ളാഹു അസീസുൻ ഹക്കീം, അള്ളാഹു അങ്ങേയറ്റം അസീസാണ്, പ്രതാപശാലിയാണ്. അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഹക്കീമുമാണ് അവന്റെ നിയമം. ഈ മോഷണത്തിന് കൈവിട്ടുക എന്നുള്ള അവന്റെ നിയമം, അത് വളരെ യുക്തിപൂർവമായ നിയമമാണ്. അത് മുഖേന ഒരു സമൂഹത്തിൽ ഇങ്ങനെ മോഷ്ടിക്കുന്ന ആളുകളെ കുറക്കാൻ സാധിക്കും. അത് നമുക്ക് നേരിട്ട് തന്നെ പരിചയമുള്ളതാണ്. എപ്പോഴാണോ ഒരു സ്ഥലത്ത്, രാജ്യങ്ങളിൽ ആ മോഷണത്തിനുള്ള നിയമം എടുത്തു കളഞ്ഞത്, അവിടെ ധാരാളമായി മോഷണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മോഷ്ടിക്കുന്ന ആളുകളുടെ കൈ ഛേദിച്ച് കളയാനാണ് നിയമമാക്കിയിട്ടുള്ളത്. മോഷ്ടിക്കുന്നത് അത് 3 ദിർഹം അല്ലെങ്കിൽ ഒരു ദീനാറിന്റെ 1/4 ഭാഗം അതിലേക്ക് മുകളിലാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലത് കൈ ഛേദിക്കാൻ പറയുകയാണ്. വീണ്ടും മോഷ്ടിക്കുകയാണെങ്കിൽ അവന്റെ ഇടത് കൈ ഛേദിക്കപ്പെടുകയാണ്. വീണ്ടും മോഷ്ടിക്കുകയാണെങ്കിൽ എന്റെ വലത് കാല് ഛേദിക്കപ്പെടുകയാണ്. വീണ്ടും മോഷ്ടിക്കുക പോവുകയാണെങ്കിൽ അവൻ്റെ ഇടതുകാൽ, അതിൻ്റെ പാദം അത് മോഷ്ടിക്കപ്പെടുകയാണ്. അങ്ങനെ മോഷണം തുടർന്നു പോകുകയാണെങ്കിൽ ദീനിൽ നിയമമായിട്ടുള്ളത് അവർ പിടിച്ച് ജയിലിലിടാനാണ്, മരണം വരെ ജയിലിലിടാൻ. വളരെയധികം അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ, മനുഷ്യന്മാരുടെ സമ്പത്തുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം ഉണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു സാരിഖ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സാരിഖിനെ, മോഷ്ടാവിനെ ശപിച്ചിരിക്കുന്നു. യസ്രിഖു ബൈള ഫതുഖ്തഉ യദുഹു, അവനൊരു മുട്ട മോഷ്ടിക്കുന്നു, അവനെ അങ്ങനെ കൈ ഛേദിക്കപ്പെടുന്നു. വയസ്രിഖുൽ ഹബൽ ഫതുഖ്തഉ യദുഹു, അങ്ങനെ അവനൊരു ഹബൽ മോഷ്ടിക്കുന്നു, ഒരു കയർ മോഷ്ടിക്കുന്നു, അങ്ങനെ അവന്റെ കൈ ഛേദിക്കപ്പെടുന്നു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു പല വിശദീകരണത്തിൽ, ഒന്ന്, യഥാർത്ഥത്തിൽ മുട്ടയും കയറുമൊന്നും ഒരു മോഷണത്തിന് ഹദ് നടപ്പാക്കാൻ മാത്രം കാര്യമായ വിലയുള്ള ഒരു വസ്തുവല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ താല്പര്യം, ആളുകൾ പൊതുവെ മോഷണം തുടങ്ങുക ചില്ലറ ചില്ലറ കാര്യങ്ങളിലാണ്, നാണയത്തുട്ടുകളിലാണ് മോഷണം തുടങ്ങുക. പിന്നീട് അത് ആയിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും വലിയ വലിയ കോടികളിലേക്കും വരെ ആളുകൾ അതിനുള്ള മോഷണത്തിനുള്ള വഴിയിലേക്ക് നീങ്ങും. അതൊരു കാരണമാണ്, ദീനുൽ ഇസ്ലാമിൽ വളരെയധികം ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു വിഷയമാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു മറ്റൊരു കാര്യം സ്ത്രീകൾക്ക് നരകത്തിൽ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായി പറഞ്ഞു, വറഅയ്തു അക്സറു അഹ്ലിഹ അന്നിസാ, നരകത്തിന്റെ അധികം ആളുകളെയും ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീകളെയാണ്. ഈ ഗ്രഹണ നിസ്കാരത്തിന് ശേഷമുള്ള അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ച പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തിൽ അധികമായി ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീകളെയാണ്. ഖാലു ബിമയാ റസൂലല്ലാഹ്, സഹാബികൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലെ സ്ത്രീകൾ ഇങ്ങനെ ധാരാളമായി പ്രവേശിക്കപ്പെട്ടത്? ഖാല ബികുഫ്രിഹിന്ന, അവരുടെ കുഫർ കാരണത്താലാണ്, അവരുടെ നന്ദി കേടും കുഫർ കാരണത്താലാണെന്ന് പറഞ്ഞു. ഖീല, അപ്പോൾ പറയപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയക്ഫുർന ബില്ലാ, അവർ അള്ളാഹുവിൽ കുഫർ കാണിക്കുന്നവരാണോ, അള്ളാഹുൽ വിശ്വസിക്കാത്ത കാഫിറുകളായ അങ്ങനെയുള്ള സ്വഭാവക്കാരാണോ എന്ന് സഹാബികൾ ചോദിച്ചു അത്ഭുതത്തോടുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബികുഫ്രിൽ അശീരി വബികുഫ്രിൽ ഇഹ്സാൻ, അവരുടെ ഭർത്താക്കന്മാരോട് കാണിക്കുന്ന, അവർ ചെയ്ത നന്മകളോട് കാണിക്കുന്ന നന്ദികേടിന്റെ ഫലമാണ് അവരിങ്ങനെ അധികവും നരകത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണം. അതിന്റെ രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, എങ്ങനെയുള്ള നന്ദികേടാണ് അതിന്റെ ഒരു രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന, നിങ്ങളുടെ ഭാര്യമാരിൽ ഒരാളോട് ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹർ, കാലം മുഴുവൻ നല്ല രീതിയിൽ നല്ല നന്മ, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുത്തു. സുമ്മ റഅത് മിൻ കശയൻ, പിന്നീട് നിന്നിൽ എന്തെങ്കിലും ഒന്ന് കണ്ടു, എന്തെങ്കിലും ഒരു കുറവ് അവൾ നിന്നിൽ കണ്ടു കഴിഞ്ഞാൽ, കാലത്ത് അവൾ പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിന്നിൽ ഒരു ഖൈറുമില്ല, ഇതുവരെ ഒരു നന്മയും ചെയ്തു തന്നിട്ടില്ല എന്ന രീതിയിലുള്ള നന്ദികേടിന്റെ വർത്താനം സ്ത്രീകൾ അധികരിപ്പിക്കും. നരകത്തിലേക്ക് സ്ത്രീകൾ അധികവും പ്രവേശിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റു പല സന്ദർഭങ്ങളിലും സ്ത്രീകൾ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങളായി അവരുടെ തബറുജിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ജാഹിലിയ കാലത്തിലെ പോലെ വീട്ടിലടങ്ങിയിരിക്കാതെ സൗന്ദര്യ പ്രകടനവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ത്രീകൾ നരകത്തിലേക്ക് അവരധികവും പ്രവേശിക്കാനുള്ള കാരണമായി മാറിയത് അവരാണ്. കാരണം അവരിങ്ങനെ ഈ രീതിയിൽ സൗന്ദര്യ പ്രകടനം നടത്തി നാടുകളിൽ ഇറങ്ങിയത് മൂലമാണ് ഒരു നാട് തന്നെ നശിപ്പിക്കപ്പെട്ടത്. ബനു ഇസ്രായേലുകാർ നശിപ്പിക്കപ്പെട്ടത് അവർ സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു. ഓരോ സമുദായവും അവർ നശിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് സ്ത്രീകളുടെ ഫിത്നയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എപ്പോഴും അവർ ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കണം, സ്ത്രീകളെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആളുകളെ മുന്നിലേക്ക് ഇറക്കണം, അതുവഴി എങ്ങനെയെങ്കിലും ആളുകളെ പേഴ്പ്പിക്കണം. ഇതെപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതൊരു സമുദായത്തെയും നശിപ്പിക്കാൻ ഏറ്റവും ഉപയോഗപ്രദമായ കാര്യം, ഏറ്റവും എളുപ്പമുള്ള കാര്യം സ്ത്രീകളെ നശിപ്പിക്കലാണ്. കാരണം അവർക്ക് ബുദ്ധിയും ദീനും കുറഞ്ഞ ആളുകളാണ്. എന്തു ശഹവത്ത് കാണിച്ചു കൊടുത്താലും പെട്ടെന്ന് അതിലേക്ക് ചാഞ്ഞു പോകുന്ന ആളുകളാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകളായ ആളുകൾ, അവർ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളാകട്ടെ, നമ്മുടെ കീഴിലുള്ള ആളുകളാകട്ടെ, അവർക്ക് പൂർണ്ണമായ ഹിജാബ് ഉണ്ട് എന്നുള്ളത് നാം ഉറപ്പുവരുത്തേണ്ടതാണ്. പൂർണ്ണമായ ഹിജാബ് ഇല്ലാതെ ഒരിക്കലും തന്നെ അവർക്ക് ആവശ്യത്തിന് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് കൽപ്പിച്ചിട്ടുള്ളത് വീട്ടിലടങ്ങിയിരിക്കുകയാണ്. ഇനി വല്ല ആവശ്യത്തിനും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പൂർണ്ണമായ ഹിജാബ് ഇല്ലാതെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലും പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ നാല് ചിന്മകളും അവിടെ മറ്റൊരു സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. ഹജ്ജത്തുൽ വദായിൽ അവിടുന്ന് ഖുതുബ നടത്തുന്നു നടത്തുന്ന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി ഒരുപാട് കാര്യങ്ങൾ സഹാബികൾക്കന്ന് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുസ്ലിമിന്റെ രക്തവും ധനവും സമ്പത്തുമെല്ലാം ഹറാമാണെന്നും അതെല്ലാം പവിത്രമാക്കപ്പെട്ടതാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് തിന്മകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ തിന്മകളെ തൊട്ട് അവിടുന്ന് പറഞ്ഞു, അലാ ഇന്നഹുമ ഹുന്ന അർബ, അറിയുക തീർച്ചയായും അത് നാല് കാര്യങ്ങളാണ്. അൻ തുശ്രികൂ ബില്ലാഹി ശയ്യാ, അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പങ്കുവെക്കലാണ്, ശിർക്ക് ചെയ്യുകയാണ്. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ ഒരു ശരീരം, അല്ലാഹു പവിത്രമാക്കിയ ഒരു മനുഷ്യനെ അവനെ ഹറാമായ രീതിയിൽ ഹക്കില്ലാതെ കൊല്ലുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു കാര്യം. വലാ തജ്നു, അവിടുന്ന് പറഞ്ഞു നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല. വലാ തസ്രിഖു, അതുപോലെ തന്നെ നിങ്ങൾ മോഷ്ടിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ നാല് തിന്മകളെക്കുറിച്ചും വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ദീനിൽ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളിലെ തകർത്തു കളയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന നാല് തിന്മകളും. അതിനാൽ തന്നെ ഈ നാല് തിന്മകളും വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ദീനിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, അഞ്ച് കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദീനിലുള്ള എല്ലാ നിയമങ്ങളും. ദീനിൽ എല്ലാ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിന് പ്രധാനമായ ഒരു കാര്യം ദീനിൽ അഞ്ച് കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്ന് ദീനാണ്, ദീന് സംരക്ഷിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അതിനുവേണ്ടിയാണ് മുർത്തദിനെ കൊല്ലുന്ന നിയമങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നിയമങ്ങളും ദീനുൽ ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടുള്ള. ദീന് കൊണ്ട് കളിക്കാൻ പാടില്ല, ദീനിനെ പരിഹസിച്ച് കളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അഖൽ, മനുഷ്യന്റെ ബുദ്ധിയെ തൊട്ട് കളിക്കാൻ പാടില്ല. ലഹരി വസ്തുക്കൾ നിരോധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണ്. മനുഷ്യന് ചിന്തിക്കേണ്ടതുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കാനും അള്ളാഹു ഇറക്കിക്കൊടുത്ത വഹീനെ കുറിച്ച് ചുറ്റാലോചിക്കാനുമുണ്ട്. ഇതിനെ തടയുന്ന കാര്യമാണ് അവന്റെ അഖലിനെ ലഹരി ബാധിക്കുക എന്നുള്ളത്. അതിനാൽ ഹറാമായി എല്ലാ വസ്തുക്കളും ഉപയോഗിക്കുക എന്നുള്ളത് അത് നിഷേധിച്ചു. അതുപോലെ തന്നെ നസ്ൽ, അവന്റെ പാരമ്പര്യം, അവന്റെ കൃത്യമായിട്ടുള്ള അവന്റെ തലമുറയെ അത് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതിനു വേണ്ടി കുട്ടിയുടെ ബാപ്പ ആരാണെന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതിനാൽ വ്യഭിചാരം അള്ളാഹു ഹറാമാക്കി. അതുപോലെ തന്നെയാണ് സമ്പത്ത്, നാലാമതായി സമ്പത്ത്. അതിനാൽ തന്നെ മോഷണത്തെ വളരെ ശക്തമായ ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അതിനെ എതിർത്തതായി അതിനുള്ള ഗൗരവമായി പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നഫ്സ്, മനുഷ്യന്റെ ശരീരത്തിന് അള്ളാഹു വലിയ പവിത്രതയാണ് നൽകിയിട്ടുള്ളത്. മുസ്ലിമിന്റേത് മാത്രമല്ല, അള്ളാഹു ചില സന്ദർഭങ്ങളിൽ കാഫറിന്റെ ശരീരത്തിന് പോലും വില നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, നിങ്ങളോട് ഉടമ്പടിയിലുള്ള കാഫിറിനെ നിങ്ങൾ വധിച്ചു കളയുകയാണെങ്കിൽ അവർ സ്വർഗത്തിലെ പരിമളം പോലും അവന് വാസനയേൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം ആളുകളെ വധിക്കുന്ന വിഷയത്തിൽ നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് ബൈഅത്ത് നൽകുന്ന സമയത്ത് പ്രത്യേകമായി അവിടുന്ന് പറയുന്നതായി കാണാൻ സാധിക്കും, നിങ്ങൾ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല, നിങ്ങൾ അതുപോലെ തന്നെ മോഷ്ടിക്കാൻ പാടില്ല. ഇതെല്ലാം അവർ അംഗീകരിച്ചാൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീകളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഏതൊരു ദൃഷ്ടാന്തം ഇറക്കിയാലും അതിനു പിന്നിൽ എങ്ങനെയാണ് നമ്മൾ കൃത്യമായി പ്രതികരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ തഖ്വയോടുകൂടി മനസ്സിലാക്കി ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ റബ്ബന അസ്ലിഹ് നിസാ അൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ യാ റബ്ബന അസ്ലിഹ് നിസാ അൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ യാ റബ്ബന അസ്ലിഹ് ശബാബ് അൽ മുസ്ലിമീൻ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വഹാദ വല്ലാഹു തആല ആലം വസല്ലല്ലാഹു അലാ നബീനാ വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതുബ് ഇലൈക.